യൂദായുടെ ലേഖനത്തിന്റെ ആദ്യത്തെ നാല് വാക്യങ്ങൾ നാം ചിന്തിച്ചതായിരുന്നുവല്ലോ. നാലാം വാക്യം വളരെ പ്രധാനപ്പെട്ടതാണെന്നും കൂടുതൽ ചിന്തിച്ചു പഠിക്കേണ്ടതാണെന്നും നാം കാണുകയുണ്ടായി. ശത്രുവിനെക്കുറിച്ച് പറയുവാൻ യൂദ ഒട്ടും താമസിച്ചില്ല. അവർ അഭക്തരായിരുന്നു. തങ്ങൾ ദൈവത്തിനുള്ളവരെന്ന് അവർ അവകാശപ്പെട്ടപ്പോൾ തന്നെ അവർ അവരുടെ ചിന്തയിലും ജീവിതത്തിലും അഭക്തരായിരുന്നു. അഭക്തർ മാത്രമായിരുന്നില്ല, അവർ വഞ്ചകരും കൂടിയായിരുന്നു. അവർ ദൈവത്തിന്റെ കൃപയുടെ ശത്രുക്കളാകുന്നു എന്ന് യൂദ പറയുന്നു. ഒടുവിലായി അവർ ദൈവത്തിന്റെ സത്യത്തെ നിഷേധിക്കുന്നവരാകുന്നു എന്നും നാം കണ്ടു. തുടർന്ന് കഴിഞ്ഞ കാലത്തെ വിശ്വാസത്യാഗത്തിന്റെ, അതായത് വിശ്വാസത്തിൽ നിന്നും വിട്ടുപോയതിന്റെ 6 ഉദാഹരണങ്ങൾ യൂദ നമുക്ക് നൽകുവാൻ പോകുന്നു. പഴയ നിയമത്തിൽ നിന്നും 6 ഉദാഹരണങ്ങൾ. ആ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് ഈ വിശ്വാസത്യാഗം എന്ന് ഒന്ന് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം നീക്കുക, പിന്മാറുക, ദൂരെ പോകുക, വിട്ടുപോകുക എന്നൊക്കെയാണ്. തെസലോനിക്കർക്ക് എഴുതിയ 2 ലേഖനത്തിൽ ഈ പദം, അതായത് ഗ്രീക്കിൽ അപ്പെസ്റ്റേമി ഉപയോഗിച്ചിട്ടുള്ളപ്പോൾ അതിന് 2 വിധത്തിലുള്ള അർത്ഥമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെസലോനിക്കർക്ക് എഴുതിയ 1 ലേഖനത്തിൽ പൗലോസ് സഭയുടെ ഉൾപ്രാപണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനാൽ ഒന്നാമത് ഈ പറഞ്ഞ അപ്പെസ്റ്റേമി എന്നത് സഭയെ എടുത്തുകൊള്ളപ്പെടുന്നതുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഉൾപ്രാപണം ആദ്യം സംഭവിക്കണം, അപ്പെസ്റ്റേമി വിട്ടുപോകൽ, സഭയെ എടുത്തു മാറ്റപ്പെടുന്നത്, ഈ അർത്ഥത്തിലാണ് അവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത്. വിശ്വാസികളെ ഭൂമിയിൽ നിന്നും എടുത്തു മാറ്റുന്നത് മൊത്തത്തിലുള്ള വിശ്വാസത്യാഗത്തിലേക്ക് നയിക്കും, അതായത് വിശ്വാസത്തിൽ നിന്നും വിട്ടുപോകുക. നമ്മുടെ കർത്താവായ യേശു ഇങ്ങനെ ചോദിച്ചു, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ലൂക്കോസിന്റെ സുവിശേഷം 18 അധ്യായത്തിന്റെ 8 വാക്യം. ഈ ചോദ്യത്തിന് ഇല്ല എന്നൊരു മറുപടി ലഭിക്കത്തക്കവണ്ണമാണ് ഗ്രീക്കിൽ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഉത്തരം ഇല്ല, അവൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുവാൻ കഴിയുകയില്ല എന്നത്ര. അന്ന് മൊത്തത്തിലുള്ള ഒരു വിട്ടുപോകൽ, തികച്ചും വിശ്വാസത്യാഗം. എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുന്നതുവരെ അത് സംഭവിക്കുക സാധ്യമല്ല. അത് ഏത് സമയവും സംഭവിക്കാമെന്നതും നാം ഓർക്കണം. തുടർന്ന് കഴിഞ്ഞ കാലത്തെ വിശ്വാസത്യാഗത്തിന്റെ 6 ഉദാഹരണങ്ങൾ യൂദ നമുക്ക് നൽകുവാൻ പോകുന്നു. അതായത് വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുക. 3 കൂട്ടങ്ങളെയും 3 വ്യക്തികളെയും കുറിച്ച് യൂദ സംസാരിക്കുന്നത് നാം കാണുന്നതാണ്. ഒന്നാമതായി 3 കൂട്ടങ്ങൾ. അതിൽ ആദ്യത്തേത് 5 വാക്യത്തിൽ നാം കാണുന്നു. 5 വാക്യം, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. മരുഭൂമിയിൽ അവിശ്വാസം കാരണം ഇസ്രായേൽ മക്കൾ അലഞ്ഞുതിരിഞ്ഞ് പട്ടുപോയി. ദൈവം വിശ്വാസം വിട്ടുപോകുന്നവരെ ന്യായം വിധിക്കും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണിത്. കാദേശ് ബർന്നയിലെത്തിയ ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുവാൻ മടിച്ചു നിന്നു. കാദേശ് ബർന്നയിൽ നിന്നും ദേശം ഒറ്റുനോക്കുവാനായി അയച്ച ഒറ്റുകാർ തിരികെ വന്നപ്പോൾ അവർ കൊണ്ടുവന്ന റിപ്പോർട്ട് എന്തെന്നാൽ, ദേശത്തെക്കുറിച്ച് ദൈവം അവരോട് നേരത്തെ പറഞ്ഞതെല്ലാം അതുപോലെ ശരിയാകുന്നു. എന്നാൽ ഒറ്റുകാരിൽ 2 പേരൊഴികെ മറ്റുള്ളവർ ദൈവം അവരെ ദേശത്തേക്ക് കൊണ്ടുപോകുമെന്ന് വിശ്വസിച്ചില്ല. ജനങ്ങളും അത് വിശ്വസിക്കുവാൻ അവർ ജനത്തെ പ്രേരിപ്പിച്ചു. അതായത് അങ്ങനെ ദേശം തങ്ങൾക്ക് ലഭിക്കും എന്നത് അസാധ്യമായ ഒരു കാര്യമാകുന്നു എന്ന് ജനങ്ങൾ വിശ്വസിച്ചു. ദൈവം അവർക്ക് ആ ദേശം നൽകില്ല എന്ന് തന്നെ അവർ ചിന്തിച്ചു. ആദ്യം അതൊരു നല്ല ദേശമാകുന്നു എന്ന് വിശ്വസിക്കുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അത് ഒരു നല്ല ദേശമാകുന്നു എന്ന് അവർ പോയി കണ്ട് ഉറപ്പാക്കിയപ്പോൾ ആ ദേശത്തേക്ക് ദൈവം അവരെ കൊണ്ടെത്തിക്കും എന്നവർ വിശ്വസിക്കുകയില്ല. എന്തൊരു കഷ്ടമാണെന്ന് ഓർത്തോനെ. ഇന്ന് അനേകർക്കും ഉണ്ടായിട്ടുള്ള ഒരു വലിയ പ്രശ്നം ഇത് തന്നെ. ദൈവത്തെ വിശ്വസിക്കുന്നതിനേക്കാൾ മരുഭൂമിയിൽ പാർക്കുന്നതാണ് അവർ തിരഞ്ഞെടുത്തത്. വിശ്വാസം വിട്ടുപോകുന്നതിൻ്റെ, വിശ്വാസ ത്യാഗത്തിൻ്റെ ഒരു നല്ല ഉദാഹരണമാകുന്നു അത്. അവർ മിശ്രയും വിട്ടുപോകുന്നതിൻ്റെ മൊത്തം അടിസ്ഥാനത്തിൽ നിന്നും അവർ വ്യതിചലിച്ചു. രണ്ട് ഭാഗങ്ങളുള്ള ഒരു വാഗ്ദത്തം ദൈവം അവർക്ക് നൽകിയിരുന്നു. ഞാൻ നിങ്ങളെ മിശ്രയിമിൽ നിന്നും പുറപ്പെടുവിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകും. എന്നാൽ ഇസ്രായേലിന്റെ അവിശ്വാസം അവരെ മരുഭൂമിയിലേക്ക് പിന്തള്ളി. ദൈവം 38 വർഷങ്ങൾ കൂടി അവരെ അവിടെ അലയുമാറാക്കി. കാലേബും യോശുവയും ഒഴികെ മിസ്രൈമിൽ നിന്നും പുറപ്പെടുമ്പോൾ 20 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്ന സകലരും മരുഭൂമിയിൽ മരിച്ചു വീണു. ദേശത്തേക്ക് പോകാതിരിക്കുന്നതിൻ്റെ ഒരു ഉപാധിയായി, അല്ലെങ്കിൽ അവരുടെ അവിശ്വാസത്തിൻ്റെ ഒരു ഉപാധിയായി, ഒരു മറയായി ഇസ്രായേൽ അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് ദൈവം പറഞ്ഞു, സംഖ്യാപുസ്തകം 14 അധ്യായത്തിന് 31 വാക്യത്തിൽ, 14:31, എന്നാൽ കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ ഞാൻ അതിൽ കടക്കുമാറാക്കും. നിങ്ങൾ നിരസിച്ചിരിക്കുന്ന ദേശം അവർ അറിയും. പ്രിയ സ്നേഹിത, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇതെത്ര പരമാർത്ഥമാണ്! ദൈവത്തെ സേവിക്കാതിരിക്കുന്നതിന്, ദൈവഹിതം പ്രവർത്തിക്കാതിരിക്കുന്നതിന് ഉപാധിയായി നാം പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് പറയാറില്ലേ? ആ, അങ്ങനെ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്. എന്നാൽ പണത്തിന് പണമില്ലെങ്കിൽ കാര്യം നടക്കുമോ? രണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്, ഇപ്പോൾ എന്തെങ്കിലും പ്രയോജനമുള്ള ഒരു കാര്യത്തിന് അഡ്മിഷൻ വേണമെങ്കിൽ തന്നെ 20-30 ലക്ഷങ്ങളല്ലേ കൊടുക്കേണ്ടത്? സുവിശേഷ വേലയ്ക്ക് ദൈവം വിളിക്കുന്നത് വാസ്തവമാണ്, എന്നാൽ ഈ കാര്യം കൂടി നടക്കേണ്ടായോ? അതുകൊണ്ട് എന്തെങ്കിലും ജോലിയോടുകൂടി സുവിശേഷ വേലയും ആകാം. പൗലോസും അങ്ങനെ ആയിരുന്നില്ലേ? നമ്മുടെ നാട്ടിൽ സ്ഥിരം കേൾക്കാറുള്ള പല്ലവിയാണിത്. ഇത് പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വിളിയുള്ളവരുടെ കാര്യം. ഇനിയും വേറൊരു കൂട്ടർ, അത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നറിയാം, എന്നാൽ ഇന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടെങ്ങാനും തികഞ്ഞു പറ്റുമോ? രണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ചു വിടുകയും ചെയ്യേണ്ട ചുമതല എനിക്കുണ്ട്. എന്റെ കാര്യം മാത്രമായിരുന്നെങ്കിൽ ഞാൻ ഈ അരുതാത്തതിനെങ്ങും പോകില്ല. എന്റെ പ്രാരാബ്ധം ആരറിയാനാണ്? ഇപ്രകാരത്തിലുള്ള എത്രയെത്ര ഉപാധികൾ! ഈ പറയുന്നതൊക്കെ കേട്ടാൽ ന്യായമല്ലേ? തീർച്ചയായും. ആർക്ക് എതിർക്കുവാൻ സാധിക്കും? വാദിച്ചാൽ വാദിക്കുവാൻ പോകുന്നവർ മണ്ടരാകും. ആവശ്യക്കാരനല്ലേ അവന്റെ ബുദ്ധിമുട്ടറിയൂ? എന്നാൽ ഈ പറയുന്നതിലെ ധ്വനി എന്തെന്നാൽ, ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തയില്ലാത്തവനാകുന്നു എന്നത്ര. ഈ പറയുന്ന ആളിന്റെ ജീവിതത്തിൽ അതുവരെ ദൈവം പ്രവർത്തിച്ചത് മറന്നിട്ടാകുന്നു അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉപാധിയാക്കി തെറ്റ് ചെയ്യുവാനായി, അല്ലെങ്കിൽ ദൈവഹിതത്തിൽ നിന്ന് വ്യതിചലിക്കുവാനായി മുൻപോട്ടിറങ്ങുന്നത്. ഞാൻ ദൈവവഴികൾ വിട്ട്, ദൈവഹിതം വിട്ട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ കാലത്ത് കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരും എന്ന അവിശ്വാസം. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവവേദലേ, നമ്മെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ഭംഗിയായി ക്ഷേമമായി നടത്തുവാൻ ദൈവം മതിയായവനാണ്. നാം ചെയ്യേണ്ടത് ദൈവത്തെ അനുസരിക്കുക മാത്രമാണ്. എന്ത് വില കൊടുത്തും ദൈവത്തെ അനുസരിക്കുക, അതൊരിക്കലും നഷ്ടമാകുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ വിശുദ്ധിയോടുകൂടിയ ഒരു ജീവിതത്തിൻ്റെ മാതൃകയാണ്. അവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കൂ, അത് അവരെ സമൃദ്ധിയിലേക്ക് നയിക്കും. ഒരുപക്ഷെ ലോകപ്രകാരമുള്ള സമൃദ്ധി ഉണ്ടായി എന്ന് വരില്ല, അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന വിധത്തിൽ ലോകം കണക്ക് കൂട്ടുന്നത് പോലെ ഒരു സമൃദ്ധി, എന്നാൽ അവരുടെ ജീവിതം സന്തുഷ്ടമായിരിക്കും. സന്തുഷ്ടിയുടെ അടിസ്ഥാനം ഭൗതിക സമൃദ്ധിയാകുന്നു എന്നൊരു തെറ്റിദ്ധാരണ മനുഷ്യരുടെ ഇടയിലുണ്ട്. അത് എത്ര മഠയത്തരമാണ്! ലോകപ്രകാരം എല്ലാമുള്ളവൻ, അതെ, പേരും പെരുമയും പണവും സുഖവും എല്ലാമുള്ളവർ ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിക്കുന്നത് സന്തുഷ്ടി കൂടിപ്പോയിട്ടാണോ? കൊട്ടാരതുല്യമായ വീട്ടിൽ പട്ടുമെത്തയിൽ ഉറക്കമില്ലാതെ ഉരുണ്ട് കടന്ന് കരയുന്നത് സന്തുഷ്ടി മൂലമാണോ? ദൈവത്തിൽ വിശ്വസിക്കാത്തവരുടെ തലമുറ അധികം അരക്ഷിതാവസ്ഥയിലാകുന്നു. ദൈവത്തെ വിശ്വസിച്ച് അവന്റെ വഴികളിൽ മുൻപോട്ടു പോകുന്നവർക്കാണ് കനാൻ ദേശം. ആത്മീക അനുഭവങ്ങളുടെ ആഴമേറിയ അവസ്ഥകൾ ആസ്വദിക്കുവാനുള്ള അവകാശം അങ്ങനെയുള്ളവർക്ക് മാത്രമാണ്. നാം നമ്മുടെ ഉപാധികൾ നിരത്തി ദൈവത്തിൽ നിന്നും അകന്നുപോകുവാൻ ശ്രമിക്കരുത്. കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്രയെത്ര അത്ഭുതങ്ങൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. നാം പരിശ്രമിച്ചിട്ടാണോ ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീർന്നിട്ടുള്ളത്? അതെ, നമുക്ക് നമ്മെ കൊണ്ട് തന്നെ ചെയ്യുവാൻ സാധിക്കുന്നത് വളരെ പരിമിതം. ദൈവം നമ്മെ സഹായിക്കുന്നത് മാത്രമാകുന്നു നമ്മുടെ ജീവിതത്തിലെ വിജയം. ദൈവം താൻ വാഗ്ദത്തം ചെയ്തതുപോലെ പുതിയ തലമുറ യോർദാൻ കടന്ന് വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുകയുണ്ടായി. എന്നാൽ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ മാറിപ്പോയ തലമുറ മരുഭൂമിയിൽ നശിച്ചു. അവരത്രേ യൂദ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ഉദാഹരണം. അവിശ്വാസികൾ അത്ര ശ്രദ്ധേയമായ ഒരു ഉദാഹരണം. അടുത്തത് ആറാം വാക്യത്തിൽ നാം കാണുന്നു, അത് ആരെക്കുറിച്ചാകുന്നു നമുക്ക് നോക്കാം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് അതിമഹത്തായ ഒരു വാക്യം തന്നെയാണ്. ദൈവവചനത്തിന്റെ മറ്റൊരു ഭാഗത്തും ലഭിക്കാത്ത വിധം വ്യക്തമായി ഒരു സത്യത്തെ തുറന്നു കാട്ടുന്ന ഒരു ഭാഗമത്രേ ഇത്. ദൂതന്മാരെ ന്യായം വിധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഇത്ര വ്യക്തമായി ഈ സത്യം വിളിച്ചു പറയുന്ന വേറെ ഭാഗം ഏതാണ്? പണ്ടങ്ങോ അവർ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ. ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചത് സ്വതന്ത്രമായ ഒരു ഇച്ഛാശക്തി കൊടുത്താണ്. മനുഷ്യരെ പോലെ ദൂതന്മാർക്ക് പ്രത്യുൽപാദനമില്ല. അതുകൊണ്ട് മനുഷ്യർ പാരമ്പര്യമായി പ്രാപിക്കുന്നത് പോലുള്ള ഒരു പാപ സ്വഭാവം ദൂതന്മാർക്കില്ല. ഓരോ ദൂതനെയും ഒരു സ്വതന്ത്രമായ ഇച്ഛാശക്തി നൽകി ദൈവം സൃഷ്ടിച്ചതാണ്. തുടർന്ന് ഈ ആത്മീക ജീവികളിൽ ചിലത് മറുതലിപ്പിൽ പിടിക്കപ്പെട്ടു. ഇപ്പോൾ അവരെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണ്. വീഴ്ച സംഭവിച്ച ദൂതന്മാരെ രണ്ട് കൂട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു എന്നത് വ്യക്തമാണ്. വളരെ വലിയ എതിർപ്പ് കാണിച്ച കൂട്ടത്തെ പൂട്ടിയിട്ടിരിക്കുകയാണ്, തടവിലാക്കിയിരിക്കുകയാണ്. മേലിൽ എങ്ങോട്ടും നീങ്ങുവാൻ സ്വാതന്ത്ര്യമില്ലാത്തതുപോലെ അവരെ തളച്ചിട്ടിരിക്കുന്നു. വീഴ്ച സംഭവിച്ച മറ്റേ കൂട്ടം ദൂതന്മാർ വാസ്തവത്തിൽ ചലിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളവരും സാത്താന്റെ നേതൃത്വത്തിന് മുൻപോട്ട് നീങ്ങുന്നവരുമാണ്. തിരുവചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പിശാചുക്കൾ ഇവയാണ്. നമ്മുടെ ഈ കാലങ്ങളിൽ അവർ ശക്തി പ്രാപിച്ചും നാം കാണപ്പെടുന്നു. ദൂതന്മാരെ പോലെ ഏതെങ്കിലും ജീവി ഉണ്ടെന്നുള്ളതിനെയും അലൗകികമായ എല്ലാറ്റിനെയും അനേകം വർഷങ്ങളായി നിഷേധിച്ചിരുന്നവരാണ് സഭയിലെ ലിബറൽസ്, ഉത്പ്രതിഷ്ഠക്കൾ. വസ്തുമയമായ കാര്യങ്ങളെക്കുറിച്ച് അമിത പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ദൈവവും ദൂതന്മാരുമൊക്കെ നമുക്ക് ഇന്ന് ആവശ്യമില്ലാത്ത അന്ധവിശ്വാസങ്ങൾ മാത്രമാണെന്നാകുന്നു ഇന്നത്തെ കാഴ്ചപ്പാട്. ഇതൊക്കെ മനുഷ്യന്റെ ഭയത്തിൽ നിന്നും ഉത്ഭവിച്ച തെറ്റിദ്ധാരണകൾ ആകുന്നു എന്ന് പഠിപ്പിക്കുന്നു. ഈ ശാസ്ത്രയുഗത്തിൽ മാഞ്ഞുപോകുന്ന ഒന്നാണ് ദൈവമെന്ന് ഹക്സ്ലി പറഞ്ഞിരിക്കുന്നു. ക്രിസ്തീയ സഭയുടെയും അലൗകികമായതെല്ലാത്തിൻ്റെയും മരണമണിയെക്കുറിച്ച് അനേകം വർഷങ്ങളായി ഉൽപ്രതിഷ്ണുക്കൾ പ്രവചിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താകുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അലൗകികമായതിനെക്കുറിച്ച് അറിയുവാൻ അമിതമായൊരു താല്പര്യം എല്ലായിടത്തും നാം കാണുന്നു. ഈ പറയുന്ന താല്പര്യം സഭയ്ക്കുള്ളിൽ നിന്നും ഉണ്ടായതാണെന്നോ പ്രത്യേകിച്ച് അടിസ്ഥാന സത്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സഭകളിൽ നിന്നും ഉണ്ടായതാണെന്നോ പറയുവാൻ കഴിയില്ല. ഇത് കൂടുതലും കോളേജ് ക്യാമ്പസുകളിൽ നിന്നും ആരംഭിച്ചതാണ്. ഇന്ന് അവർ പൈശാചിക പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, സാത്താനെക്കുറിച്ച് പറയുന്നു, ദൈവത്തെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും പറയുന്നു. അലൗകികമായ എല്ലാത്തിനും അമിത പ്രാധാന്യം കൊടുക്കുന്നു. പെട്ടെന്നിത ഈ വക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൂടിയിരിക്കുന്നു. ഈ ശൂന്യാകാശ യുഗത്തിലും ദൂതന്മാർ എന്നത് അർത്ഥവത്തായി അനുഭവപ്പെടുന്നു. വസ്തുമയമായി മാത്രം ചിന്തിച്ച് ഭ്രാന്തി പിടിച്ച ലോകത്തിലേക്ക് നോക്കുമ്പോൾ സ്ത്രീ പുരുഷന്മാരൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ വ്യാകുലപ്പെടുന്നു. ചന്ദ്രനിൽ പോകുവാനുള്ള മാർഗം നമുക്കറിയാം. എന്നാൽ ഈ ഭൂമിയിൽ മനുഷ്യ സ്വഭാവത്തെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. ഇന്ന് ശാരീരികമായതിനേക്കാൾ അധികം ചികിത്സ ആവശ്യമായി വന്നിരിക്കുന്നത് മാനസിക രോഗങ്ങൾക്കാണ്. ഒരു രാജ്യത്തെ മൊത്തം സൈന്യത്തെ നേരിടുവാൻ കഴിവുള്ള ഭീകരരുടെ സൈന്യം രാജ്യത്തിനകത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാലത്തെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്രമാത്രം അഴിമതിയും അക്രമവും അസ്വസ്ഥതയുമാണ് ഓരോ രംഗങ്ങളിലും കാണപ്പെടുന്നത്. മനുഷ്യന്റെ സ്വഭാവം പണ്ടത്തേതിനേക്കാൾ മെച്ചപ്പെടുകയാണെന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അനേകരുണ്ട്. കാരണം വിദ്യാഭ്യാസമുണ്ടായി, ആധുനിക കണ്ടുപിടുത്തങ്ങളുണ്ടായി, സുഖസൗകര്യങ്ങളുണ്ടായി. അങ്ങനെ മെച്ചപ്പെടുന്നതിനാൽ ഈ നിയമങ്ങളെല്ലാം ആവശ്യമില്ലാത്തതാണ് എന്നത്ര പലരുടെയും വാദം. എത്രയും സ്വാതന്ത്ര്യം കൊടുക്കാമോ അത്രയ്ക്ക് നല്ലതെന്ന്. എന്നാൽ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ടതുണ്ടോ? പറയാൻ പ്രയാസമായ കുറ്റകൃത്യങ്ങൾ, അവിശ്വസനീയമായ അസാൻമാർഗികത്വം, അങ്ങനെ ഓരോന്നും. എവിടെ നിന്നാണ് ഈ അക്രമങ്ങളും ദുഷ്ടതയും എല്ലാം വരുന്നത്? എല്ലാവരും ചോദിക്കുന്നത് തന്നെയാണ്. ആരോ ഇപ്രകാരം പറയുകയുണ്ടായി, പിശാച് എന്ന ഒന്നില്ലായിരുന്നു എങ്കിൽ ഇന്ന് ലോകത്തിൽ നാം കാണുന്നതായ ഈ ദുഷ്ടതയെല്ലാം വിശദീകരിക്കുന്നതിനായി മനുഷ്യൻ ഒരു പിശാചിനെ കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന്. മനുഷ്യവർഗം നശിച്ച ഒരവസ്ഥയിലാകുന്നു എന്ന് നിഷേധിക്കുവാൻ വാസ്തവത്തിൽ സാധിക്കില്ല. മൊത്തത്തിൽ നശിച്ചതായ ഒരു വർഗത്തിൽപ്പെട്ടവരാകുന്നു നാം എന്നും, സാത്താന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നതെന്നും നമ്മിൽ ആരും തന്നെ പൂർണ്ണമായി ഗ്രഹിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിയമങ്ങളും നിയന്ത്രണങ്ങളും നീക്കിയാൽ അത് ആശ്ചര്യകരമായ ഒരു സ്വതന്ത്ര സമൂഹത്തെ ഉണ്ടാക്കിത്തരുമെന്നാണ് ചിന്തിച്ചത്. എന്നാൽ ഈ അടുത്ത കാലത്തെ നീക്കങ്ങൾ മനുഷ്യൻ അലൗകികമായതിലേക്ക് മടങ്ങി വരുന്നതിനുള്ള മുഖാന്തരങ്ങളായി. നിർഭാഗ്യവശാൽ കൂടുതൽ താല്പര്യം അശുദ്ധാത്മാക്കളിലാണ്, സാത്താനെ സേവിക്കുവാൻ. ആത്മാക്കളെ സേവിച്ച് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുവാൻ ശ്രമിക്കുന്ന അനേകരുണ്ട്. സേവ, പല വിധത്തിലുള്ള സേവകളുണ്ടല്ലോ. ലോകത്തിൽ കാണുന്ന ദുഷ്ടതയുടെ വിശദീകരണത്തിനായി തങ്ങൾ അശുദ്ധാത്മാക്കളിൽ വിശ്വസിക്കണമെന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചു. എന്നാൽ അങ്ങനെ സാത്താൻ എന്ന് പറയുന്ന ഒന്നില്ല എന്ന് പഠിപ്പിക്കുന്ന പല വിഭാഗങ്ങളുണ്ട്. അത് വെറുമൊരു സ്വാധീനം മാത്രമാ, ഒരു ശക്തി മാത്രമാ, അങ്ങനൊന്നില്ല എന്ന്. എന്നാൽ സാത്താൻ എന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന്, വ്യക്തിത്വമുള്ള ഒന്നാകുന്നു അതെന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇതേക്കുറിച്ച് ബൈബിളിന് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. തിരുവചനം തികച്ചും ആധുനികം തന്നെയാണ്. ദൈവത്തോട് മറുതലിച്ച് ദൂതന്മാരെ കുറിച്ച് നമ്മോട് പറയുന്നത് ബൈബിളാകുന്നു. താൻ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നവരെ കുറിച്ച് ബൈബിളാകുന്നു പറയുന്നത്. വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് ദൈവത്തിന്റെ തിരുവചനത്തിൽ വളരെയേറെ പറയുന്നുണ്ട്. ബൈബിളിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ലാത്ത ആളുകൾ വരുന്നതായ ഒരു വലിയ ന്യായവിധി ദിവസത്തെക്കുറിച്ച് സംസാരിക്കുന്നു. രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി വെള്ളസിംഹാസനത്തിലെ വലിയ ന്യായവിധി ഭാവിയിൽ വരുവാൻ പോകുന്നു. എന്നാൽ തിരുവചനത്തിൽ വാസ്തവത്തിൽ 8 ന്യായവിധിയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ 8 ന്യായവിധികളിൽ ഒന്ന് ദൂതന്മാരുടെ ന്യായവിധിയാണ്. അതായത് അന്ത്യകാലത്ത് നടക്കും. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനത്തിൽ പുനരുത്ഥാനത്തിന്റെ ക്രമം നമ്മോട് പറഞ്ഞിരിക്കുന്നു. കൊരിന്ത്യ ലേഖനം, അതായത് 1 കൊരിന്ത്യർ 15:23, 24, 25 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. അതായത് സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്ത് ഈ പൈശാചിക ശക്തികളെ ന്യായം വിധിക്കും. ദൂതന്മാരുടെ ന്യായവിധിയെക്കുറിച്ച് തിരുവചനത്തിൽ വളരെയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വേറൊരു ഭാഗം ഞാൻ വായിക്കട്ടെ. 1 കൊരിന്ത്യർ 6:3, നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്രയധികം. പൗലോസ് സൂചിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കറിയുവാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത ഒരു കാര്യമത്രേ ഇത്. സഹസ്രാബ്ദ വാഴ്ചയുടെ കാലത്ത് നാം നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കും. ഏതെങ്കിലും ഒരു സമയത്ത്, മിക്കവാറും ക്രിസ്തുവിന്റെ ഭൂമിയിലുള്ള 1000 വാഴ്ചയുടെ സമയത്താകും ദൂതന്മാർക്കുള്ള ഒരു ന്യായവിധി ഉണ്ടായിരിക്കും. നാം ദൂതന്മാരെക്കാൾ കുറഞ്ഞവരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ തന്നെ ഒരു ദിവസം നമുക്ക് അവരുടെ ന്യായവിധിയിൽ ഒരു പങ്കുണ്ടായിരിക്കും. യൂദ പറഞ്ഞതിന് സമമായിട്ടുള്ള ഒരു ന്യായവിധിയെക്കുറിച്ച് പത്രോസ് സൂചിപ്പിക്കുന്നു. 2 പത്രോസ് 2:4. 2 പത്രോസ് 2:4. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും. അന്ധതമസിന്റെ ചങ്ങല എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള ലോഹ ഖണ്ണികൾ കൊണ്ടുണ്ടാക്കിയ ചങ്ങലയല്ല. കാരണം ദൂതന്മാർ ആത്മീക ജീവികളാണല്ലോ. അവരെ ഒരു ചങ്ങല കൊണ്ട് ബന്ധിക്കുക എന്നാൽ അസാധ്യമാണ്. ചങ്ങല എന്നതുകൊണ്ട് ബന്ധനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവരെ ഏതോ ഒരു പ്രത്യേക സ്ഥലത്ത് ശക്തമായ കാവലിൽ സൂക്ഷിച്ചിരിക്കുന്നു. ആത്മീക ജീവികളായതിനാൽ അവരെ നാം ഉദ്ദേശിക്കുന്നത് പോലെ ബന്ധിക്കുവാൻ സാധിക്കില്ല. നമുക്കത്രമാത്രമേ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയൂ. ജഡമാകുന്നുവെങ്കിൽ മാത്രമേ, ശരീരമുണ്ടെങ്കിൽ മാത്രമേ ആ പറഞ്ഞതുപോലെ ബന്ധിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അവയ്ക്ക് എങ്ങോട്ടും പോകുവാൻ സാധിക്കാത്ത വിധം അവയെ ബന്ധിച്ചിരിക്കുന്നു, ബന്ധനത്തിലാക്കിയിരിക്കുന്നു എന്നാണ് ഇവിടുത്തെ അർത്ഥം. മറ്റേ കൂട്ടം വീഴ്ച സംഭവിച്ച ദൂതന്മാരാകുന്നു പിശാചുക്കൾ. അവ ഇന്ന് ലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. പൈശാചിക ശക്തി ഒരു യാഥാർത്ഥ്യമാകുന്നു. ഞാനിത് സംസാരിക്കുമ്പോൾ അവൻ സകല ശക്തിയോടും കൂടി പ്രവർത്തിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈശാചിക പ്രവർത്തനം എന്ന് പറഞ്ഞ് നാം കാണുന്നതിൽ ഒരു നല്ല ശതമാനം കളിപ്പീരാണെങ്കിലും അവയിൽ ചിലത് പ്രകൃത്യാനുസരണയായ പ്രതിഭാസങ്ങളായി വിശദീകരിക്കുക അസാധ്യമാണ്. വീഴ്ച സംഭവിച്ച ദൂതന്മാരുടെ ന്യായവിധിയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ അനേകം സൂചനകളുണ്ട്. വെളിപ്പാട് പുസ്തകം 20:10 നാം വായിക്കുന്നത്, അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദഹനം സഹിക്കേണ്ടി വരും. ഇത് നരകത്തിന്റെ ഒരു സൂചനയാണ്. അത് തീപ്പൊയ്കയാകുന്നുവല്ലോ. ഇത് അക്ഷരാർത്ഥത്തിൽ തീയാകുന്നുവോ എന്നുള്ള വിഷയത്തെക്കുറിച്ച് താങ്കൾ തർക്കിക്കുവാൻ ആഗ്രഹിക്കുന്നെന്നാൽ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുവാൻ ആർക്കും സാധിക്കില്ല. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, പുഴു ചാകാൻ സാധിക്കാത്ത വിധം ചൂട് മാത്രമേ ഈ തീയ്ക്കുള്ളെങ്കിൽ അതിൽ പോയി കിടക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല എന്ന്. ഇത് അക്ഷരാർത്ഥത്തെക്കാൾ അധികം ശക്തിയുള്ള തീയാണ്, തീയേക്കാളും മോശമാണ്. അത് എത്രമാത്രം ഭയാനകമാകുന്നു എന്ന് കാണിക്കുന്നതിന്റെ വാസ്തവത്തിൽ ബലഹീനമായ ഒരു പ്രതീകമാണ് തീ. ഒരു കാര്യം നാം ഓർക്കേണ്ടത്, ഇവിടെ സംസാരിക്കുന്നത് ആത്മീക ജീവികളെ കുറിച്ചാണ്. നാം ചിന്തിക്കുന്നത് പോലുള്ള തീ ഒരു വിധത്തിലും അവരെ ബാധിക്കുന്നതല്ല എന്നോർക്കണം. വേറൊരു കാര്യം, ഈ വാക്യത്തിൽ നിന്നും നാം പഠിക്കുന്ന വേറൊരു വിഷയം എന്തെന്നാൽ, പിശാച് ഇപ്പോൾ നരകത്തിലല്ല എന്നതത്രേ. ഒരു വലിയ കൂട്ടം ആളുകൾ ചിന്തിക്കുന്നത് പിശാച് ഇപ്പോൾ ഈ പറഞ്ഞ നരകത്തിലാണ് എന്നത്രേ. എന്നാൽ അവൻ നിങ്ങളുടെ ടൗണിലും എൻ്റെ ഈ ഗ്രാമത്തിലും അങ്ങനെ ലോകത്തിൽ വളരെ ധൃതിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് വളരെ വലിയൊരു സൈന്യം സഹായികളായിട്ടുണ്ട്. Ephesians 6 നാം അത് കാണുന്നു. അവ പ്രകൃത്യാ ഉള്ളവരും പ്രകൃത്യാതീതമായുള്ളവരും ഉൾപ്പെട്ടതാണ് ഈ സൈന്യം. പലരും തങ്ങൾ അറിയാതെ തന്നെ അവനെ സഹായിക്കുന്നു. അന്ത്യനാളുകളിലെ മഹാപീഡനത്തിൽ വിശ്വാസികളെ ഭയങ്കരമായി പീഡിപ്പിക്കുന്നതിലും ഇസ്രായേലിനെ പീഡിപ്പിക്കുന്നതിലും പിശാചാണ് ഉത്തരവാദി. അവനെ സ്വർഗത്തിൽ നിന്നും അടിച്ച് പുറത്താക്കും. വെളിപ്പാട് പുസ്തകം 12:9 നാം വായിക്കുന്നു. Ephesians 12:9, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. ദൈവരാജ്യ യുഗത്തിൽ സാത്താനെ ബന്ധിച്ചിരിക്കും. വെളിപ്പാട് പുസ്തകം 20:1-3 വാക്യങ്ങളിൽ നാം അത് കാണുന്നു. Ephesians 20:1-3 ഞാനത് വായിക്കാം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലിയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. ദൈവത്തോട് എതിർത്ത രണ്ട് കൂട്ടത്തെയാണ് നാം ഈ 5-6 വാക്യങ്ങളിൽ കാണുന്നത്. അതെ, ദൈവത്തെ വിശ്വസിക്കാതിരുന്ന ഒരു വിഭാഗത്തെ. ഇന്നും ദൈവവഴികളിൽ നിന്നും അകന്നു പോകുന്നവരുടെ അനുഭവം വ്യത്യസ്തമല്ല എന്ന് മറന്നു പോകരുത്. ദൈവം നമ്മെ അവനിൽ വിശ്വസിക്കുവാനായി തൻ്റെ വചനത്തിലൂടെ ഓരോ ദിവസവും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നാം പലപ്പോഴും ലോകത്തിനും ജഡത്തിനും പിശാചിനും വിധേയപ്പെട്ട് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്നും അകന്ന്, അതെ, വിശ്വാസത്യാഗികളായി ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കാം. ദൈവഹിതപ്രകാരമാകുന്നുവോ നാം മുൻപോട്ട് പോകുന്നത്?